ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരുണ്യവാനും സൃഷ്ടാവുമായ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുള്ള നീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരുന്ന വിഷയം ഇൽമു സ്വീകരിക്കേണ്ടത് ആരിൽ നിന്ന് എന്നതായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് വിഷയങ്ങൾ കൂടി സൂചിപ്പിക്കാനുണ്ടായിരുന്നത് കൊണ്ട് ആ വിഷയം നമ്മൾ തൽക്കാലത്തേക്ക് മറ്റൊരാഴ്ചയിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് ഇൻഷാല്ലാ. മാത്രമല്ല, സാന്ദർഭികമായിക്കൊണ്ട് ഇന്നത്തെ നമ്മുടെ വിഷയം നബിദിനാഘോഷം പ്രവാചക സ്നേഹമോ എന്ന വിഷയം അത് സൂചിപ്പിക്കേണ്ടതുണ്ട് എന്ന് തോന്നിയത് കൂടി കൊണ്ടാണ് ഈ വിഷയം പ്രത്യേകമായി ഇന്ന് പറയണമെന്ന് ഉദ്ദേശിച്ചത്. നമ്മൾ തുടങ്ങിവെച്ച വിഷയത്തിന്റെ പൂർത്തീകരണം ഇൻഷാല്ലാ നമ്മളത് തുടരും എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് ഈ വിഷയം പ്രത്യേകമായി തിരഞ്ഞെടുക്കാനുള്ള കാരണം, സഫർ അവസാനിക്കുകയും ഹിജ്റ കലണ്ടറിലെ മൂന്നാമത്തെ മാസം റബീഉൽ അവൽ മാസത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ പ്രവാചക സ്നേഹം എന്ന പേരിൽ ചില ആഘോഷങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പ്രത്യേകമായ രൂപത്തിൽ സംഘടിപ്പിക്കുകയും അത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ ഈ വിഷയം മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ വിഷയം പ്രത്യേകമായി തിരഞ്ഞെടുക്കാനുള്ള കാരണം. പ്രവാചക സ്നേഹം എന്ന പേരിൽ റബീഉൽ അവൽ മാസത്തിൽ മാത്രം പ്രത്യേകമായ ചില ആചാരങ്ങൾ, പ്രത്യേകമായ ചില പരിപാടികൾ, അന്നദാനങ്ങൾ, ദിക്കറിന്റെ ഹൽക്കകൾ, മജ്ലിസുകൾ, പ്രത്യേകമായ സ്വലാത്തിന്റെ സദസ്സുകൾ, മൗലീദ് പാരായണങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തമായ പല പരിപാടികളും ഇതിന്റെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ എന്താണ് ഇസ്ലാമികമായിട്ട് അതിന്റെ വിധി? എന്താണ് നമുക്ക് അത്തരത്തിലുള്ള പരിപാടികളിൽ പങ്കെടുക്കാമോ? ആ രൂപത്തിലുള്ള പരിപാടികൾക്ക് പ്രമാണങ്ങളുടെ പിൻബലമുണ്ടോ? ഖുർആനിലും സുന്നത്തിലും തെളിവുണ്ടോ? അതേപോലെ തന്നെ സലഫുകളായ ആളുകൾ അത്തരത്തിലുള്ള ആഘോഷങ്ങളും ആചാരങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതെല്ലാം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം റബീഉൽ അവൽ മാസത്തിൽ ഇത്തരത്തിലുള്ള പരിപാടികളൊന്നും ആഘോഷങ്ങളൊന്നും സംഘടിപ്പിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രവാചകനോട് സ്നേഹമില്ലാത്തവരാണ്. അവർ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചെല്ലാത്തവരാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദഹ് ചെയ്യാത്തവരാണ്. പ്രവാചകനെ ഇഷ്ടപ്പെടാത്തവരാണ്. ഈ രൂപത്തിലുള്ള കുപ്രചരണങ്ങൾ ധാരാളമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് തെളിവുണ്ടാക്കുന്നതിന് വേണ്ടി ഹദീസുകളിൽ വന്നിട്ടുള്ള ചില സംഭവങ്ങളെ ദുർവ്യാഖ്യാനിക്കുകയും അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾ എടുത്തുകൊണ്ട് ഇതൊക്കെ മൗലീദാഘോഷത്തിന് തെളിവാണ് എന്ന് സമർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, മീഡിയകളിലൂടെ അഡ്രസ്സില്ലാത്ത പലതും ഈ വിഷയത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണോ സ്നേഹിക്കണ്ടേ എന്നൊരു ചർച്ച തന്നെ നമുക്കിടയിലില്ല. അല്ലെങ്കിൽ ലോകത്തെ മുസ്ലിമീങ്ങൾക്കിടയിൽ അത്തരത്തിലുള്ള ഒരു ചർച്ച തന്നെയല്ല. അതേപോലെ തന്നെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദഹ് പറയണോ പറയണ്ടേ, ആ വിഷയത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം ലോകത്തുള്ള മുസ്ലിങ്ങൾക്കിടയിലില്ല. അതേപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ അതല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി സലാത്ത് ചൊല്ലണോ എന്ന വിഷയത്തിൽ ലോകത്തുള്ള മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. അപ്പൊ ഇതിലൊന്നും അഭിപ്രായ വ്യത്യാസമല്ല. തർക്കം നിലനിൽക്കുന്നത് വർഷത്തിൽ ഒരു മാസത്തിൽ മാത്രം പ്രവാചക സ്നേഹം എന്ന പേരിൽ റബീഉൽ അവൽ മാസത്തിൽ പ്രത്യേകമായ ചില പരിപാടികൾ, ആഘോഷങ്ങൾ, ചില പ്രത്യേകമായ സദസ്സുകൾ, അന്നദാനങ്ങൾ, ഇതെല്ലാം ഹുബ്ബുൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ എന്ന പേരിൽ, അല്ലെങ്കിൽ മൗലിദ് നബി എന്ന പേരിൽ ചില ആളുകൾ കൊണ്ട് നടക്കുന്നു, അതിന് തെളിവുണ്ടോ, അതിന് പ്രമാണങ്ങളുടെ പിൻബലമുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. നേരത്തെ പറഞ്ഞതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാത്തവൻ യഥാർത്ഥത്തിൽ മുസ്ലിമല്ല. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനെ സ്നേഹിക്കുക എന്നത് അവന്റെ ഷഹാദത്ത് കലിമയുടെ പൂർത്തീകരണത്തിന്റെ ഭാഗമാണ്. പണ്ഡിതന്മാർ ഷഹാദത്ത് കലിമ വിശദീകരിച്ചപ്പോൾ പറഞ്ഞു അതിന്റെ രണ്ട് ഭാഗങ്ങൾ, രണ്ട് പാർട്ടുകളുണ്ട്. അതിലൊന്ന് അംഗീകരിക്കുകയും ഒന്ന് അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം അയാൾ മുസ്ലിമാണെന്ന് പറയാൻ സാധ്യമല്ല. അതിന്റെ ഒന്നാമത്തെ ഭാഗം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണെങ്കിൽ, അല്ലാഹു അല്ലാതെ ആരാധനകർഹൻ മറ്റാരുമില്ല എന്നത് ഷഹാദത്ത് സാക്ഷ്യം വഹിക്കലാണെങ്കിൽ അതിന്റെ രണ്ടാമത്തെ ഭാഗം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള എന്നതാണ് അതിന്റെ രണ്ടാമത്തെ ഭാഗം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ്, അള്ളാഹുവിന്റെ ദൂതനാണ് എന്നുള്ളത് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അള്ളാഹുവിന്റെ സാക്ഷ്യത്തിന്റെ കൂടെ അള്ളാഹു മാത്രമാണ് ആരാധ്യൻ എന്നത് മാത്രം സാക്ഷ്യം വഹിക്കുന്നതോടുകൂടി ഒരാൾ മുസ്ലിമായി തീരുന്നില്ല, മറിച്ച് അതിന്റെ രണ്ടാമത്തെ ഭാഗം കൂടി അയാൾ പൂർത്തീകരിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് സാക്ഷ്യം വഹിക്കണം. അതിന്റെ അർത്ഥം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിച്ച്, അദ്ദേഹത്തെ സ്നേഹിച്ച്, അദ്ദേഹം കൊണ്ടുവന്ന കാര്യങ്ങൾ അംഗീകരിക്കണം എന്നുള്ളതാണ്. ഖുർആനിന്റെ വിശദീകരണം, ഖുർആൻ അദ്ദേഹം പഠിപ്പിച്ചു, ഖുർആന്റെ വിശദീകരണം സുന്നത്തിലൂടെ പഠിപ്പിച്ചു, ഇതൊക്കെ അങ്ങനെ തന്നെ പൂർണ്ണമായി അംഗീകരിക്കാതെ ഒരാൾക്ക് മുസ്ലിമായി തീരാൻ സാധ്യമല്ല എന്നത് വ്യക്തമാണ്. ഇതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിന്റെ വ്യത്യസ്തമായ ആയത്തുകളിലൂടെ അതേപോലെ തന്നെ ഹദീസുകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ സ്നേഹിക്കണമെന്ന് ഗണ്ഡിതമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട്.
ഈ ആയത്തുകളിൽ നിന്നും ഹദീസുകളിൽ നിന്നും സഹാബികൾ എങ്ങനെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചു എന്നത് നമുക്ക് വ്യക്തമാണ്. അവർ സ്നേഹിച്ചതുപോലെ തന്നെ നമ്മൾ സ്നേഹിക്കണം. സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം, അത് ഈമാനിന്റെ ഭാഗമാണ്. അതേപോലെ തന്നെ സഹാബികൾ എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ സ്നേഹിച്ചത് എന്നും ഹദീസുകളിൽ നിന്ന് നമുക്ക് ലഭ്യമാണ്. എത്രത്തോളം അവർ പ്രവാചകനെ ആദരിച്ചു, അതൊക്കെ നമുക്ക് പാഠമാണ്. ആ രൂപത്തിൽ തന്നെ സ്നേഹിക്കണം എന്നതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ സ്നേഹിക്കണ്ട എന്നല്ല നമ്മൾ പറയുന്നത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ സ്നേഹിക്കണം, സഹാബത്ത് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. നമ്മുടെ ജീവനേക്കാൾ നമുക്ക് പ്രിയപ്പെട്ടതായി ലോകത്ത് എന്തൊക്കെയുണ്ടോ അതിനേക്കാൾ കൂടുതലായി സ്നേഹിക്കണം. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദഹ് പറയേണ്ടതില്ല എന്നതല്ല നമ്മൾ പറയുന്നത്. മദഹ് പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ച എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ അംഗീകരിക്കണം, അതൊക്കെ നമ്മൾ വിശ്വസിക്കുകയും ചെയ്യണം. അതേപോലെ തന്നെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് ചൊല്ലണം. അത് നിർബന്ധമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. വെള്ളിയാഴ്ച അതിന് പ്രത്യേകം ആ സലാത്ത് വർദ്ധിപ്പിക്കണം എന്നത് അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. എന്നാൽ ഇത് 12 മാസങ്ങളിൽ ഏതെങ്കിലും ഒരു മാസത്തിന് മാത്രം മതിയോ അല്ലേ എന്നുള്ളതാണ്. റബ്ബിൽ അവൽ മാസത്തിൽ മാത്രം മതിയോ ഈ സലാത്ത് ചൊല്ലലും അതേപോലെ തന്നെ ഈ മദഹും? അപ്പൊ ഈ മാസത്തിൽ മാത്രം പ്രത്യേകമായിട്ട് അത് നിർവഹിക്കുന്നതിന് തെളിവുണ്ടോ അല്ലേ എന്നുള്ളതാണ്. ചില ഹദീസുകളിലേക്ക് നമുക്ക് വരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ വിഷയത്തെക്കുറിച്ച് പഠിപ്പിച്ച ഒരുപാട് സംഭവങ്ങൾ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം പ്രഗത്ഭനായ സഹാബിയാണ്. ഒരുപാട് ഹദീസുകളാണ് അദ്ദേഹത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇമാം അഹമ്മദ് ഇബ്ൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ചൊരു സംഭവം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയാണ്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലായിരുന്നു, അദ്ദേഹത്തിന്റെ കൂടെയായിരുന്നു. ഞാൻ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ചെന്നു. മിൻ ആഖിരി ലൈലി, അതായത് രാത്രിയുടെ അവസാന ഭാഗത്ത് നടന്ന ഒരു സംഭവം അദ്ദേഹം വിശദീകരിക്കുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാണ്. ഫസല്ലൈതു ഖൽഫഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ ഞാൻ നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാണ്. വേറെ റിവായത്തിൽ അത് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാണ് എന്നുള്ളത്. അങ്ങനെ ഫസല്ലൈതു ഖൽഫഹു, ഞാൻ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നിന്നു. ഫഹദ ബിയദി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ കൈ പിടിച്ചു. എന്റെ കൈ പിടിച്ചു എന്ന് മാത്രമല്ല, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫജറനി ഫജഅലനി ഹിദാഅഹു, എന്നെ കൈ പിടിച്ച് വലിച്ചിട്ട്, വേറെ വ്യത്യസ്തമായ പല റിവായത്തുകളിൽ ഇത് കാണാം, എന്നെ വലിച്ചിട്ട് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ നിർത്തി, അദ്ദേഹത്തിന്റെ നേരെ. ഫലമ അക്ബൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ സ്വലാത്തിഹി ഖനസ്തു, ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ പിന്നിലേക്ക് നിന്നു, ഞാൻ ഒരൽപ്പം പിറകിലോട്ട് മാറി. ഫസല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലം മൻസറഫ ഖാലലി, അങ്ങനെ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, മാഷ ഇനി അജ്അലുക ഹിദാഇ ഫതഖ്നിസ്, ഞാൻ നിന്നെ വലിച്ച് എന്റെ നേരെ നിർത്തി, പക്ഷെ നീ എന്തിനാണ് പിന്നിലേക്ക് നിന്നത്? ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ച ഒരു അദബുണ്ട്. ഇമാമും മഅ്മൂമുമായി ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ പലരും നിൽക്കാറുള്ളത് ഇമാമിന്റെ ഒരൽപ്പം പിന്നിലേക്ക് മാറി നിൽക്കും. അതിനെതിരാണ് ഈ സംഭവം എന്നുള്ളത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. മഅ്മൂമ് ഒറ്റക്കാണെങ്കിൽ ഇമാമിന്റെ നേരെ നിൽക്കണം എന്നുള്ളതാണ്. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, വഫീഹി ഫായിദത്തുൻ ഫിഖഹിയ, ഈ ഹദീസിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം മനസ്സിലാക്കേണ്ടതുണ്ട്. വഹിയ അന സുന്നത്ത അൻ യഖ്തദിയൽ മുസല്ലിമ അൽ ഇമാമി അൻ യമീനിഹി വഹിദായിഹി, നമസ്കരിക്കുമ്പോൾ മഅ്മൂമ് നിൽക്കേണ്ടത് ഇമാമിനോടൊപ്പം വലതുഭാഗത്ത് അദ്ദേഹത്തിന്റെ നേരെ നിൽക്കണം. വയറു മുത്തഖദ്ദിം അലൈഹി വല മുത്തഖിറൻ അൻഹു, ഒരൽപ്പം പിന്തിയിട്ടോ ഒരൽപ്പം മുന്നിലേക്കോ നിൽക്കരുത്, ഇമാമിന്റെ നേരെ നിൽക്കുക എന്നുള്ളതാണ്. ഖിലാഫൻ ലിമാ ഫി ബഅദിൽ മദാഹിബി, ചില മദ്ഹബുകൾ ഇതിനെതിരാണ് ചെയ്യുന്നത്. അവർ ചെയ്യുന്നത് എന്താണ്? യംബായി അൻ, ചില മദ്ഹബുകളിൽ ഉള്ളത് അദ്ദേഹം വിശദീകരിക്കാനുണ്ട്. ചില മദ്ഹബുകൾ പറയുന്നത് ഇമാമിൽ നിന്ന് അനിൽ ഇമാമി ഖലീല, ഇമാമിൽ നിന്ന് ഒരൽപ്പം പിന്തി നിൽക്കണം. ബിഹൈസു യജ്അലു അസാബിയ റിജ്ലൈഹി ഇദാ അഖ്ബിൽ ഇമാമി, അഖ്ബൈൽ ഇമാമി ഔ നഹവ. ഏതുപോലെ മഅ്മൂമിന്റെ രണ്ട് കാലിന്റെയും വിരലുകൾ ഇമാമിന്റെ മടമ്പിൻ കാലിന്റെ നേരെ വരുന്ന രൂപത്തിൽ, ആ രൂപത്തിൽ നിൽക്കണം എന്നുള്ളതാണ് ചില ആളുകൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. വഹാദ കമാ തറ ഖിലാഫുൻ ഹാദൽ ഹദീസി അസ്സഹീഹി, നീ ഈ ഹദീസിൽ കാണുന്നത് പോലെ ഇത് സഹാദ് അങ്ങനെ ചെയ്യുക എന്നുള്ളത് സഹീഹായിട്ടുള്ള ഈ ഹദീസിന് എതിരാണ് എന്ന് ഷെയ്ഖ് അൽബാനി അദ്ദേഹത്തിന്റെ സിലസിലത്ത് സഹീഹിൽ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഈ വിഷയം മുമ്പ് നമ്മൾ ഒരിക്കൽ വിശദമായിട്ടത് പറഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഈ വിഷയത്തിലുള്ളത് ഇബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലം അദ്ദേഹത്തിന്റെ ഒപ്പം നിർത്തി, നേരെ നിർത്തി, പക്ഷെ അദ്ദേഹം പിന്നിലേക്ക് മാറി നിസ്കരിക്കാൻ തുടങ്ങിയപ്പോ, അങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചോദ്യം ചെയ്തു, എന്തിനാ പിന്നിലേക്ക് നീങ്ങിയത്, എന്തിനാ പിന്നോട്ട് മാറിയത്? ഫഖുൽതു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയണ ആ സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞു, യാ റസൂലുള്ളാ, അല്ലാഹുവിന്റെ റസൂലെ, അവ യംബഈ ലി അഹദിൻ അൻ യുസല്ലിയ ഹിദാഅക വഅൻത റസൂലുള്ളാഹി അല്ലദീ അഅതാക അല്ലാഹ്, താങ്കൾ അല്ലാഹുവിന്റെ റസൂലാണ്, അതുകൊണ്ട് താങ്കളുടെ ഒപ്പം ചേർന്ന് നിസ്കരിക്കുക എന്നുള്ളത് ആർക്കെങ്കിലും യോജിച്ചതാണോ, ആർക്കെങ്കിലും യോജിച്ചതാണോ അങ്ങനെ ചെയ്യുക എന്നുള്ളത്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഇത്രത്തോളം നമ്മൾ നബിയെ സ്നേഹിക്കണം, സഹാബത്ത് ഇങ്ങനെ നബിനെ സ്നേഹിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചേർന്ന് നിൽക്കുക എന്നതുപോലും അത്രത്തോളം എന്താണ് അവര് അവർക്ക് റസൂലുള്ളാഹിയോടുള്ള ആ ഇഷ്ടം അത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം അത് ശരിയല്ല എന്നുള്ളതാണ് അവർ വിചാരിച്ചത്. റസൂലുള്ളാഹിന്റെ കൂടെ ചേർന്ന് അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുക എന്നുള്ളത് കാരണം അദ്ദേഹം പ്രവാചകനാണ്, അദ്ദേഹത്തെ ആദരിക്കണം, അദ്ദേഹത്തെ ഇഷ്ടപ്പെടണം, അദ്ദേഹത്തെ ബഹുമാനിക്കണം, അദ്ദേഹത്തിന് കൊടുക്കേണ്ട ആദരവ് സഹാബത്ത് ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നത് താങ്കൾ അല്ലാണ്ട് റസൂലല്ലേ, താങ്കളോടൊപ്പം ചേർന്ന് താങ്കളുടെ ഒപ്പം നിൽക്കുക എന്നുള്ളത് ആർക്കെങ്കിലും യോജിച്ചതാണോ, അത് ചേർന്ന പരിപാടിയാണോ, അതുകൊണ്ടാണ് ഞാൻ പിന്നിലേക്ക് മാറിയത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു മറുപടി പറയണേ. അപ്പൊ ഈ രൂപത്തിനാണ് യഥാർത്ഥത്തില് സഹാബത്ത് സ്നേഹിച്ചത്. ഈ ഒരു സ്നേഹം വേണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അനസ് റളിയല്ലാഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. അതിൽ കാണാം, ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പ്രവാചകനോട് ചോദിച്ചു, അല്ലാഹുവിൻ റസൂലെ, മത്തസ്സാഅ, സാഅത്ത് എന്നാണ്, അന്ത്യസമയം എന്നാണ്, ഖിയാമത്ത് എന്നാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വേറെ റിവായത്തിൽ കാണാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കായിരുന്നു, വേറെ റിവായത്തിൽ കാണാം വേറെ ചില സംഗതികൾ ചെയ്യായിരുന്നു, പിന്നീട് ചോദിച്ചു എവിടെയാണ് ചോദ്യകർത്താവ് എന്ന് ചോദിച്ചു, അതൊക്കെ പല റിവായത്തുകളിലും കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിച്ചു, ഒമാ അയ്ദത്ത് അലിസാ, അന്ത്യസമയത്തിന് വേണ്ടി നീ എന്താണ് അതിനുവേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്, എന്നാണ് എന്നല്ല പറഞ്ഞെടുത്തത്, അന്ത്യസമയം എന്നാണ് എന്ന് പറഞ്ഞെടുത്തില്ല. കാരണം അതെന്നാണ് എന്നുള്ളത് അള്ളാഹുവിന്റെ മാത്രം അഴിമിൽപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ അത് ഏത് ദിവസമാണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ചില ആൾക്കാരെ പ്രസംഗിക്കുമ്പോൾ അടിച്ചുപോടും ആ ദിവസം, അതൊന്നും ആർക്കാണെന്ന് അറിയില്ല, അത് തെറ്റാണ്. ദിവസം എന്താണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഏതാ ദിവസം? വെള്ളിയാഴ്ച എന്നുള്ളത് ഹദീസിൽ വളരെ വ്യക്തമായി തന്നെ വന്നിട്ടുണ്ട് അല്ലെ. വെള്ളിയാഴ്ച ദിവസത്തിന്റെ പ്രത്യേകതകൾ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാരത് പറഞ്ഞിട്ടുണ്ട്.
വെള്ളിയാഴ്ച ആദ നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചത് അന്നാണ്, ആദ നബി അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചത് അന്നാണ്, ആദ നബി അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് അന്നാണ്. അതേപോലെ തന്നെ അന്ത്യസമയം അതും വെള്ളിയാഴ്ചയാണ്. അങ്ങനെ ഒരുപാട് ദിവായത്തുകൾ കാണാം. അപ്പൊ ആ ദിവസം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ അതെന്താണ് എന്താണ് ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചും അറിഞ്ഞില്ല. പിന്നെ അതിന്റെ അശറാത്തുകളെ കുറിച്ചേ പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ. അപ്പൊ എന്നാണ് ഖിയാമത്ത് എന്ന് ചോദിച്ച ആളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അന്ത്യസമയത്തിന് വേണ്ടി നീ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്, അതാണല്ലോ അവിടെ വിഷയം. എന്നാണ് എന്നുള്ളതല്ല പ്രധാനം, നമ്മൾ എന്ന് മരിക്കും എന്നതല്ല വിഷയം. പക്ഷേ ഏത് സമയത്ത് മരിച്ചാലും എന്താണ് പരലോകത്തിന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്, എന്താണ് അമല്, അതാണ് വിഷയം. അയാളെ മറുപടി, ഹുബ്ബല്ലാഹി വ റസൂലി, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള സ്നേഹമാണ് ഞാൻ ഒരുക്കി വെച്ചിട്ടുള്ളത്. വേറെ ചില റിവായത്തുകളിൽ കാണാൻ അയാൾ പറഞ്ഞു, ഞാൻ കൂടുതലായിട്ട് കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല. വേറെ ചില റിവായത്തുകളിൽ അങ്ങനെ കാണാം, ഞാൻ കൂടുതലായിട്ട് കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് അയാൾ പറഞ്ഞതായിട്ട് കാണാം. അതിന്റെ വ്യത്യസ്തമായ പല റിവായത്തുകളും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അയാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞ സന്ദർഭത്തിൽ അയാളത് പറഞ്ഞതായിട്ട് വേറെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിനെ വ്യാഖ്യാനിച്ചിട്ട് പറഞ്ഞു, നിർബന്ധ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ കൂടുതലായിട്ട് സുന്നത്തുകളൊന്നും അതിനേക്കാൾ കൂടുതൽ കൂടുതലായിട്ട് സദഖകളും അതേപോലെ തന്നെ നോമ്പും അതേപോലെ തന്നെ നിസ്കാരവും വർദ്ധിപ്പിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല, എന്നാൽ അള്ളാഹുവിനോട് റസൂലിനോടുള്ള സ്നേഹം എനിക്കുണ്ട് എന്നയാൾ പറഞ്ഞതായിട്ട് വേറെ റിവായത്തുകളിൽ കാണാം. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നക മഅമൻ അഹ്ബബ്ത, എന്നാൽ അങ്ങനെയാണെങ്കിൽ നീ സ്നേഹിക്കുന്നവരോടൊപ്പമായിരിക്കും, നീ സ്നേഹിക്കുന്നവരോടൊപ്പമായിരിക്കും. അപ്പോ ഇവിടെ നമ്മുടെ വിഷയം എന്താ, അയാൾ പറയുന്നത് നിർബന്ധ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, പിന്നുള്ളത് എന്താ, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള ഹുബ്ബ് ഉണ്ട് എന്നാ. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഒരു ചർച്ചയേ അല്ല മുസ്ലിങ്ങൾക്കിടയിൽ. പ്രവാചകനെ സ്നേഹിക്കണോ സ്നേഹിക്കണ്ടേ എന്നുള്ളത് ഒരു ചർച്ചയേ അല്ല. ഇവിടെ ഇയാള് പറഞ്ഞ അതാണ്, കൂടുതൽ വിവാദത്തുകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല, പക്ഷെ അള്ളാഹുവിന്റെ റസൂലിനോട് എനിക്ക് വല്ലാത്ത സ്നേഹമുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ അവൻ അവരോടൊപ്പമായിരിക്കും, അതിന്റെ അർത്ഥം അവരുടെ കൂടെ സ്വർഗത്തിൽ ഉണ്ടാവുന്ന അർത്ഥം. ശുദ്ധ ഖുർആനിൽ അതിന്റെ ആയത്തും വന്നിട്ടുണ്ട്. ഖാല അനസുൻ, ഈ ഹദീസ് റിവായത്ത് ചെയ്ത അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫമാ ഫരിഹന ബഅദൽ ഇസ്ലാമി ഫറഹൻ അശദ്ദ മിൻ ഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് റളിയല്ലാഹു പറയുന്ന വാചകം എന്താണോ, ഇസ്ലാം മതത്തിലേക്ക് വന്നിട്ട് ഇങ്ങനെ ഞാൻ സന്തോഷിച്ചിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്ക് കേട്ട് എനിക്ക് സന്തോഷമുണ്ടായി, അതുവരെ ആ ഒരു വാക്ക് കേട്ടിട്ട് എനിക്കുണ്ടായ സന്തോഷം, അങ്ങനത്തെ ഒരു സന്തോഷം ഇസ്ലാമിൽ വന്നിട്ട് ഇതുവരെ എനിക്ക് ലഭിച്ചിട്ടില്ല. എന്താണ് ആ വാചകം, ഫഇന്നക മഅ മൻ അഹ്ബബ്ത. ഈ ഹദീസ് നിവേദനം ചെയ്ത അനസ് റളിയല്ലാഹു പറയണ് ഈ വാചകം എനിക്ക് കേട്ടപ്പോണ്ടായ സന്തോഷം, ആ ഒരു സന്തോഷം എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടില്ല. എന്നിട്ട് അനസ് റളിയല്ലാഹു പറയണ് ഫഅന ഉഹിബ്ബുല്ലാഹ വ റസൂല, കാരണം ഞാനും അള്ളാഹുവിനെ സ്നേഹിക്കുന്നു അവന്റെ റസൂലിനെ സ്നേഹിക്കുന്നു, വ അബൂബക്കറിൻ വ ഉമറ, ഞാൻ അബൂബക്കറിനെ സ്നേഹിക്കുന്നു ഉമറിനെ സ്നേഹിക്കുന്നു, ഫഅർജു അന അകൂന മഅഹും, അതുകൊണ്ട് അവരുടെ കൂടെ ആയിത്തീരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വഇല്ലം നഅമൽ ബി അഅമാലിഹിം, അവരെ പോലത്തെ അമലുകളൊന്നും ഞാൻ ചെയ്യുന്നില്ലെങ്കിലും എന്റെ പ്രതീക്ഷ, എന്റെ ആഗ്രഹം, എന്റെ താല്പര്യം അവരോടൊപ്പം സ്വർഗത്തിൽ ഉണ്ടായിരിക്കുക എന്നതാണ് അവസാനം പറഞ്ഞ വാചകം. വഇല്ലം നഅമൽ ബി അഅമാലിഹിം, അവർ ചെയ്യുന്നത് പോലുള്ള അമലുകളൊന്നും ഞാൻ ചെയ്തിട്ടില്ലെങ്കിലും പക്ഷെ ഞാൻ അവരെ സ്നേഹിക്കുന്നു. അപ്പൊ റസൂലുള്ളാന്റെ ആ വാചകം എനിക്ക് വല്ലാതെ സന്തോഷമുണ്ടാക്കി എന്നതാണ് അനസ് റളിയല്ലാഹു പറയുന്നത്. അപ്പൊ അവരുടെ മനസ്സിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹുബ്ബ്, ആ സ്നേഹം
എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സംഭവം ഞാൻ ഉദ്ധരിച്ചത്. ഇത് മാത്രമല്ല, മഹാനായ സയ്യിദ് ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ കുറിച്ച് നമുക്കറിയാം, സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് ഉസാമ റളിയല്ലാഹു അൻഹു. വിശുദ്ധ ഖുർആനിൽ പേര് പറയപ്പെട്ട ഒരൊറ്റ സഹാബിയേ ഉള്ളൂ, അതാരാണ്? സയ്യിദ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം ഇഷ്ടമായിരുന്നു, പ്രവാചകൻ വളരെയധികം സ്നേഹിച്ചിരുന്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം അടിമയായിരുന്നു. ആ ചരിത്രം നമ്മൾ പഠിക്കേണ്ട ഒരു ചരിത്രം തന്നെയാണ് അദ്ദേഹത്തിന്റെ ചരിത്രം, അദ്ദേഹത്തിന്റെ വിവാഹ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ചിരുന്ന ഒരാളായിരുന്നു ആര്? അദ്ദേഹത്തിന്റെ പുത്രൻ ഉസാമ റളിയല്ലാഹു അൻഹു, വളരെ ഇഷ്ടമായിരുന്നു. ചരിത്രത്തിൽ ഇവർക്ക് രണ്ടുപേർക്കും ഒരു പേര് വന്നിട്ടുണ്ട്, ഹിബ്ബു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ ഉസാമത്തിനെ കുറിച്ചും പറയുമ്പോൾ അങ്ങനെ പറയും, ഇബ്നു ഹിബ്ബി റസൂൽ, ഹിബ്ബുൽ ഹിബ്ബു ഇബ്നുൽ ഹിബ്ബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ടവന്റെ പുത്രനായ പ്രിയപ്പെട്ടവൻ. അങ്ങനെ രണ്ടു പേരെ കുറിച്ച് ഹിബ്ബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ടവൻ എന്ന് പറയാറുണ്ട്. അത് ചരിത്രത്തിൽ അത് കാണാം. അപ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ടുപേരെയും വളരെയധികം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം, തിർമുദി അതേപോലെ തന്നെ വേറുള്ള ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ബൈത്തുൽ മാലിൽ നിന്ന് ഓരോരുത്തർക്കും ഒരു സംഖ്യ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് ഒരു നിശ്ചിത സംഖ്യ പിന്നെ അത് കറക്റ്റായിട്ട് അവർക്ക് കൊടുക്കും, അതിനുള്ള പ്രതിഫലമായിക്കൊണ്ട്, അവർ ചെയ്യുന്ന ജോലിക്കുള്ള പ്രതിഫലമായിക്കൊണ്ട് ബൈത്തുൽ മാലിൽ നിന്ന്. അങ്ങനെ ഉസാമ റളിയല്ലാഹു അൻഹുവിന് കിട്ടിയിരുന്നത് 3500 ദിർഹമായിരുന്നു. 3500 ഫറളലി ഉസാമത്ത് ബിൻ സയ്യിദ് ഫി സലാസത്തി ആലാഫിൻ വഹംസിമിഅഹ്, 3500. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഉമർ റളിയല്ലാഹുവിന്റെ മകൻ ഉണ്ടായി അബ്ദുല്ലാഹ് ബിൻ ഉമർ, അദ്ദേഹത്തിന് 3000 മാത്രം. ഇത് അബ്ദുല്ലാഹ് ബിൻ ഉമറിന് ഇഷ്ടപ്പെട്ടില്ല. അതായത് ഉസാമക്ക് 3500, അബ്ദുല്ലാഹ് ബിൻ ഉമർ അതായത് ഉമറുല്ലാഹിന്റെ മകന് അദ്ദേഹത്തിന് നിശ്ചയിച്ചത് 3000 മാത്രം. ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ കാരണമുണ്ടായിരുന്നു, കാരണം അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അങ്ങനെ ജീവിച്ച ആളാണ്. അപ്പൊ ഇതിനെപ്പറ്റി അന്വേഷിച്ചാര്? അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പിതാവിനോട് ചെന്നിട്ട് ചോദിച്ചു, ലിമാ ഫള്ളൽത ഉസാമ അലയ്യ, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉസാമക്ക് കൂടുതൽ ഫദൽ കൊടുത്തത്? ലിമാ ഫള്ളൽത ഉസാമ അലയ്യ, എന്താണ് അതിന്റെ മാനദണ്ഡം എനിക്കറിയണം. ഫവല്ലാഹ്, അല്ലാഹു തന്നെയാണ് സത്യം, മാ സബഖനി ഇലാ മഷ്ഹദിൻ, ഒരു മഷ്ഹദിലും അദ്ദേഹം ഉസാമ എന്നെ മുൻകടന്നിട്ടില്ല. അപ്പൊ അവരുടെ വാശിയൊക്കെ ഈ പിന്നെ അമല് ചെയ്യുന്നിടത്താണ് അവരുടെ വാശി, അതല്ലാതെ അസൂയല്ല. ഉസാമക്ക് 3500 കൂടുതൽ കിട്ടുന്നു എന്നുള്ള അസൂയ കൊണ്ടല്ല ഈ ചോദ്യം. അദ്ദേഹം പറയുന്നത് ഒരു മഷ്ഹദിലും, ഇതിനെ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചത് ഖിത്താൽ, യുദ്ധം, ശത്രുക്കൾക്കെതിരെയുള്ള യുദ്ധം. ആ ഒരു യുദ്ധത്തിലും റസൂലുള്ളാഹിന്റെ കൂടെ ഞാൻ പങ്കെടുക്കാതിരുന്നിട്ടില്ലല്ലോ, എന്നേക്കാൾ കൂടുതൽ ഉസാമ പങ്കെടുത്തിട്ടുമില്ല, എന്നെ ആ വിഷയത്തിൽ ഉസാമ മുൻകടന്നിട്ടില്ല. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉസാമക്ക് കൂടുതൽ ഫദൽ, അദ്ദേഹത്തിന് കൂടുതൽ തുക അനുവദിച്ചത്? അതിന് ഉമർ റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി അത് നമ്മുടെ മനസ്സിൽ തട്ടണം. ഇത് റബീഉൽ അവൽ മാസത്തിൽ മാത്രം റസൂലുള്ളാഹിനെ സ്നേഹിക്കുക, അന്നൊരു 10 സലാത്ത് കൂടുതൽ ചൊല്ലുക, അന്നൊരു ജാഥ നടത്തുക, അന്ന് കുറച്ച് ചോറുണ്ടാക്കിയിട്ട് അത് ആൾക്കാർക്ക് കൊണ്ടുപോയി കൊടുക്കുക, അതോടുകൂടിയിട്ട് റസൂലുള്ളാഹിനോടുള്ള ഹുബ്ബ് തീർന്നു എന്നുള്ളതാണ് ചില ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ റബീഉൽ അവൽ മാസത്തിൽ പ്രത്യേകം ഇതൊന്നും നടത്താത്ത ആളുകൾ അഹ്ലുസുന്നത്തിന്റെ പുറത്തും, അവര് വഹാബികള്, അവര് പുത്തൻവാദികള്, അവരെ ദീന് പൊളിച്ചിന് ആൾക്കാർ. ഈ രൂപത്തിലാണ് ഇന്നത്തെ കോല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫ, അദ്ദേഹം ഇതിന് കൊടുത്ത മറുപടി എന്താ പറയുക? അദ്ദേഹം ഇതിന് കൊടുത്ത മറുപടി, കാല ലിഅന്ന സൈദൻ കാന അഹബ്ബ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അബീക. അബ്ദുള്ള ഉമർ റളിയല്ലാഹുവിന്റെ മകനാണ്, മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്. മകനേക്കാൾ കൂടുതൽ സംഖ്യയാണ് ഉസാമക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോ സ്വന്തം പുത്രനോട് മഹാനായ ഉമർ റളിയല്ലാഹു പറഞ്ഞു കൊടുക്കുന്നത്, സൈദ് റളിയല്ലാഹു അൻഹു പ്രവാചകന് പ്രിയപ്പെട്ടവനായിരുന്നു. ആരേക്കാൾ? മിൻ അബീക, നിന്റെ വാപ്പാനേക്കാൾ റസൂലുള്ളാഹിക്ക് ഇഷ്ടം സൈദിനോടായിരുന്നു. അതായത് നിന്റെ വാപ്പ എന്ന് പറഞ്ഞത് ആരെയാ ഉദ്ദേശിച്ചത്? ഉമർ റളിയല്ലാഹു പറയണേ. അതായത് എന്നേക്കാൾ, നിന്റെ വാപ്പാനേക്കാൾ റസൂലുള്ളാഹിക്ക് ഇഷ്ടം സൈദിനോടായിരുന്നു. അതേപോലെ തന്നെ വക്കാന ഉസാമ അഹബ്ബ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻക, നിന്നേക്കാൾ റസൂലുള്ളാഹിക്ക് ഇഷ്ടം ഉസാമനോടായിരുന്നു. അതുകൊണ്ട് ഫആസർതു ഹുബ്ബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹുബ്ബി, അതുകൊണ്ട് എന്റെ ഇഷ്ടത്തേക്കാൾ ഞാൻ തെരഞ്ഞെടുത്തത് എന്റെ റസൂലുള്ളാഹിന്റെ ഇഷ്ടമാണ്. മനസ്സിലാക്കണം, എന്റെ ഇഷ്ടം നിന്നെ സ്നേഹിക്കുക എന്നുള്ളതാണ്. കാരണം നീ എന്റെ മകനാണ്, നീ എന്റെ പുത്രനാണ്. നിന്നെ സ്നേഹിക്കുക എന്നുള്ളതാണ് എന്റെ ഇഷ്ടം. പക്ഷെ എന്റെ ഇഷ്ടത്തേക്കാൾ ഞാൻ റസൂലുള്ളാഹിന്റെ ഇഷ്ടം തെരഞ്ഞെടുത്തു. കാരണം റസൂലുള്ളാഹിക്ക് ഇഷ്ടം ആരായിരുന്നു? ഒന്ന് നിന്റെ പിതാവിനേക്കാൾ ഇഷ്ടം സൈദിനായിരുന്നു, പിന്നെ നിന്നേക്കാൾ ഇഷ്ടം ഉസാമിനായിരുന്നു. അപ്പൊ റസൂലുള്ളാഹിന്റെ സ്നേഹമാണ് എനിക്ക് വേണ്ടത്. റസൂലുള്ളാഹ് അങ്ങനെയാണ് അവരെ സ്നേഹിച്ചത്. അപ്പൊ എന്റെ ഇഷ്ടത്തേക്കാൾ ഞാൻ തെരഞ്ഞെടുത്തത് റസൂലുള്ളാഹിന്റെ ഇഷ്ടമാണ്. ഇതൊക്കെ നമുക്ക് ചരിത്രത്തിൽ കിട്ടുന്ന പാഠങ്ങളാണ്. സംഭവം തുറമുഖി ധരിച്ചിട്ടുണ്ട്. അതല്ലാത്ത ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ, മനാക്കീബുകളിലൊക്കെ സൈദ് റളിയല്ലാഹുവിന്റെ മനാക്കീബ്, അതേപോലെ തന്നെ ഉസാമ റളിയല്ലാഹുവിന്റെ മനാക്കീബ് വിശദീകരിക്കുന്ന ചരിത്രങ്ങളിലെല്ലാം ഈ സംഭവം കാണാം. അവരുടെ ശ്രേഷ്ഠതകൾ വിശദീകരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം. അപ്പൊ ഈ രൂപത്തിൽ സ്നേഹിക്കുക എന്നുള്ളത് അത് ഈമാനിന്റെ ഭാഗമാണ് എന്നവർ മനസ്സിലാക്കി, അത് ഷഹാദത്ത് കലിമന്റെ ഭാഗമാണ് എന്നവർ മനസ്സിലാക്കി. ആ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുക, ആ പ്രവാചകനെ സ്നേഹിക്കുക എന്നുള്ളത് അത് അതിന്റെ ഭാഗമായിട്ട് തന്നെ അവരെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, മറ്റൊരു മഹാനായ സഹാബിയാണ് സൈദ്, സൈദ് ഇബ്നു അദ്ദസീന, സൈദ് ഇബ്നു അദ്ദസീന. അദ്ദേഹം പ്രഗത്ഭനാണ്. അദ്ദേഹത്തെ ഖുറൈശികൾ പിടിച്ചു, എന്നിട്ട് അവർ അദ്ദേഹത്തെ കൊല്ലാൻ കൊണ്ടുപോവുകയാണ് തൻഈമിലേക്ക്. അവര് അദ്ദേഹത്തെ കൊല്ലാൻ കൊണ്ടുപോവാണ്, സൈദ് ഇബ്നു അദ്ദസീന റളിയല്ലാഹു തആല അൻഹുവിനെ. അങ്ങനെ ഖുറൈശികൾ അദ്ദേഹത്തെ വളഞ്ഞു. ആ സംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ അവസാന ഭാഗമാണ് നമ്മുടെ വിഷയമായിട്ട് വരുന്നത്. പലപ്പോഴും നമ്മളത് എടുത്ത് ഉദ്ധരിക്കാറുണ്ട്. പക്ഷെ അതിന്റെ അവസാനത്തെ ഭാഗമാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തോട് അവർ ചോദിച്ചു, സൈദ് നിന്റെ സ്ഥാനത്ത് മുഹമ്മദും. അവരദ്ദേഹത്തെ കൊല്ലാണ്. ആ സംഭവം വിശദമായി ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ വളരെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തുന്ന രംഗങ്ങൾ. അങ്ങനെ അദ്ദേഹത്തെ കൊല്ലുന്ന സന്ദർഭത്തിൽ അവർ ചോദിച്ചു, ആ തുഹിബ്ബു അന്ന മുഹമ്മദൻ ഇന്ദന അൽ ആന ഫി മകാനിക നദ്രിബു ഉനഖഹു വ അന്നക ഫി അഹലിക, നിന്റെ ഈ സ്ഥാനത്ത് മുഹമ്മദാണ്, എന്നിട്ട് മുഹമ്മദിന്റെ തല ഞങ്ങൾ, മുഹമ്മദിന്റെ ശിരസ് ഞങ്ങൾ എടുക്കുന്നു. നീ നിന്റെ വീട്ടിൽ നിന്റെ കുടുംബത്തോടൊപ്പം നിന്റെ മക്കളോടൊപ്പം സുഖമായി ജീവിക്കുന്നു, അത് നീ ആഗ്രഹിക്കുന്നുണ്ടോ സൈദേ എന്ന് സൈദിനോട് അവര് ചോദിച്ചു. ആ സന്ദർഭത്തിൽ സൈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി നമ്മൾ കേട്ടിട്ടുണ്ട് പലതവണ. മുഹമ്മദ് റസൂലുള്ളാഹിയുടെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞത് വേറെ ആ ചരിത്രത്തിൽ കാണാം. ഏതാണ്ട് ചരിത്രത്തിന്റെ ഇബ്നു ഹിഷാമിന്റെ സീറയിലൊക്കെ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ചോദ്യം ചോദിക്കുന്നത് അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു ആണ് ഈ ചോദ്യം ചോദിക്കുന്നത്.
അതായത് നിന്റെ സ്ഥാനത്ത് ഞങ്ങൾ മുഹമ്മദിനെ, എന്നിട്ട് മുഹമ്മദിനെ ഞങ്ങൾ കൊല്ല, നീ നിന്റെ വീട്ടിൽ സുഖമായിട്ടിരിക്കുക, അത് നിനക്ക് ആലോചിച്ചുകൂടെ. അങ്ങനെ രംഗം, അത്തരമൊരവസ്ഥ. ആ സന്ദർഭത്തിലാണ് ചെയ്തിരുന്നത് അല്ലാഹു അദ്ദേഹത്തിന്റെ കാലിലൊരു മുള്ളു തറക്കുന്നത് പോലെ, അത്രത്തോളം അവരെ സ്നേഹിച്ചു. ഈ ചോദ്യം ചോദിക്കുന്നത് അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം അന്ന് ഇസ്ലാമതം സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹം ഇസ്ലാമതം സ്വീകരിക്കുന്നത് വൈകിട്ടാണ്. എന്നാ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമതത്തിലേക്ക് കടന്നു വരുന്നത്? മക്കാ വിജയത്തിന്റെ അന്നാണ്. അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയണമെന്ന് നിർബന്ധമാണ്. പലരും അബൂ സുഫിയാൻ എന്ന് പറഞ്ഞിട്ട് നിർത്തും. അദ്ദേഹം സഹാബി ആണ്, പ്രഗത്ഭനായ സഹാബിയാണ്. വളരെ വൈകിട്ടാണ് അദ്ദേഹം ഇസ്ലാമതം സ്വീകരിക്കുന്നത്, മക്കാ വിജയത്തിന്റെ അന്നാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള ചില തീവ്രവാദികൾക്കുള്ള ശക്തമായ മറുപടിയാണ്. കാരണം മുസ്ലിങ്ങൾക്കെതിരെയുള്ള എല്ലാ യുദ്ധങ്ങൾക്കും നേതൃത്വം കൊടുത്ത, ഇപ്പോ ഈ ചരിത്രത്തിൽ പറഞ്ഞതുപോലെ തന്നെ മുസ്ലിങ്ങളെ പീഡിപ്പിക്കാനും കൊല്ലാനും എല്ലാ ചരടവലികളും നടത്തിയ ആളായിരുന്നു ആര്? അബൂ സുഫിയാൻ. ഇന്ന് പ്രതികരിക്കണം പ്രതികരിക്കണം എന്ന് പറഞ്ഞ് നട്ടപ്പാതിരിക്കുക ആളുകളുടെ കൈയും കാലും വട്ട നടക്കുന്ന കുറച്ച് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പൊ രാഷ്ട്രീയത്തേക്ക് ഇറങ്ങിയപ്പോൾ കുറച്ചൊക്കെ അത് അവസാനിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതറിയില്ല. അവരെ പണി അതാണ്, രാത്രി ക്ലാസ്സുകൾ കൊടുക്കുക, എന്നിട്ട് ആൾക്കാരെ കയ്യിൽ കത്തി കൊടുക്കുക, തോക്ക് കൊടുക്കുക, വെട്ടാൻ പഠിപ്പിക്കുക, എങ്ങനെ ഓടാൻ പഠിപ്പിക്കുക, എന്നിട്ട് വിസ എടുത്ത് കൊടുക്കുക, എന്നിട്ട് കാശ്മീരിലേക്കോ ഗൾഫിലേക്കോ കയറ്റുക. അതാണ് അവരുടെ ജിഹാദ്. നമ്മൾ ആലോചിച്ച് നോക്കേണ്ട എന്താ അറിയോ? ഇപ്പൊ ജോസഫിന്റെ കൈയൊക്കെ വെട്ടിയാലോ, അതിനൊക്കെ എന്തോ മാതൃകയുള്ളത്? പ്രൊഫസറെ കൈ വെട്ടി. ഇവിടെ എങ്ങനെ മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്ത ആളുകളൊക്കെ കൊല്ലാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അബൂ സുഫിയാൻ പിന്നെ ഉണ്ടാവോ കൂട്ടരെ? അബൂ സുഫിയാന്റെ കാലുണ്ടാവോ? അബൂ സുഫിയാന്റെ കൈയുണ്ടാവോ? ജോസഫിന്റെ കൈയാണല്ലോ വെട്ടിയത്. അബൂ സുഫിയാന്റെ രണ്ട് കൈയും ഉണ്ടാവില്ല. അട്ടപ്പാതിരിക്ക് പോയിട്ട് വെട്ടിയെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അംബർ ബില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് യുദ്ധം മുസ്ലിങ്ങൾ തോൽക്കാൻ തന്നെ കാരണം അംബർമുല്ലാ സറിയല്ലാവിന്റെ തന്ത്രമായിരുന്നു. എന്നിട്ട് അംബർമുല്ലാ സറിയല്ലാവിനെ നട്ടപ്പാതിരിക്ക് പോയിട്ട് കൊല്ലാൻ അദ്ദേഹത്തിന്റെ കൈ വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. അതൊന്നുമില്ല. ഇതൊക്കെ എന്താ വെച്ചാല് വേറെ ചില അജണ്ടകളാണ് ഇത്തരത്തിലുള്ള ചില സംഘങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. ഇവരൊക്കെ പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അപ്പൊ എന്താണെങ്കിലും അത് വേറൊരു വിഷയം. ഇവിടെ ഈ വിഷയത്തിലുള്ളത് ഇത് ചോദിക്കുന്നത് അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു ആണ്. അദ്ദേഹം അന്ന് മുസ്ലിമായിട്ടില്ല. ആ സന്ദർഭത്തില് അബൂ സുഫിയാൻ പറഞ്ഞൊരു വാചകം, അദ്ദേഹം പറഞ്ഞു, മാ റഅയ്തു മിനന്നാസി അഹദൻ യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദ. ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരു വാചകമാണ് ഇതന്ന് അബൂ സുഫിയാൻ എന്ന് അദ്ദേഹം മുസ്ലിമായിട്ടില്ല അദ്ദേഹം പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? മാ റഅയ്തു മിനന്നാസി അഹദൻ യുഹിബ്ബു അഹദ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദ. മുഹമ്മദിനെ, മുഹമ്മദിന്റെ അനുയായികൾ സ്നേഹിക്കുന്നത് പോലെ ലോകത്താരും മറ്റൊരാളെയും സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. മുഹമ്മദിനെ, മുഹമ്മദിന്റെ അനുയായികൾ സ്നേഹിക്കുന്നത് പോലെ ലോകത്താരും മറ്റൊരാളെയും സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് ഈ സംഭവത്തിന്റെ അവസാന ഭാഗത്ത് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് നമ്മൾ ചരിത്രത്തിൽ വായിക്കാണ്. അപ്പൊ അത്രത്തോളം അവര് സ്നേഹിച്ചിട്ടുണ്ടെന്ന് അർത്ഥം. അങ്ങനെ സ്നേഹിക്കണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഹിജ്റ ആറാം വർഷം നടന്ന ഹുദൈബിയ സന്ധി, ആ ഹുദൈബിയ സന്ധിയില് അവരൊമ്പറ നിർവഹിക്കാൻ വേണ്ടി ചെന്നതാണ്. നമുക്കറിയാം ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു സംഭവമായിരുന്നു അത്, അവരുണ്ടാക്കിയ കരാറുകളൊക്കെ തന്നെ. അതിൽ മക്കത്തുണ്ടായിരുന്ന മുശ്രിക്കുകൾ മുസ്ലിങ്ങളുമായി സംസാരിക്കാൻ ചുമതലപ്റ്റിയ ഒരാളാണ് ഉറവ ഇബ്നു മസ്ഊദ് അസ്സഖഫി റളിയല്ലാഹു അൻഹു. അദ്ദേഹം അന്ന് മുസ്ലിമായിട്ടില്ല. മുശ്രിക്കുകളുടെ ഭാഗത്തുനിന്ന് സംസാരിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മൾ വേറെ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട് ഈ സഹാബിക്ക്. ഉറവത്ത് ഇബ്നു മസ്ഊദ് അസ്സഖഫി റളിയല്ലാഹു അൻഹുവിന് ഒരു പ്രത്യേകത ഉണ്ട്, പറയാൻ പറ്റുമോ? ഒരു വലിയ പ്രത്യേകതയാണ്. എന്താണ് അദ്ദേഹത്തിനുള്ള
ഈ സഹാബിക്കുള്ള വലിയൊരു പ്രത്യേകത, അതായത് ഹുദൈബിയ സന്ധി എന്ന് അദ്ദേഹം മുസ്ലിമായിട്ടില്ല. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇമാം മുസ്ലിമിന്റെ റിവായത്തിലാണ്, എനിക്ക് അമ്പിയാക്കളെ പ്രദർശിപ്പിക്കപ്പെട്ടു, അമ്പിയാക്കളെ കാണിക്കപ്പെട്ടു, അതിൽ ഓരോ പ്രവാചകന്മാരെ ഞാൻ കണ്ടു. അതിൽ ഈസാ നബി അലൈഹിസ്സലാമിനെ ഞാൻ കണ്ടു. ഈസാ നബി അലൈഹിസ്സലാമിനെ ഞാൻ കണ്ടപ്പോ എനിക്ക് തോന്നി ഇതേ സാദൃശ്യം ആർക്കുണ്ട്? ഉറവത്ത് ബിൻ മസ്ഊദിനുണ്ട്. ഇദ്ദേഹത്തെ പോലെ തന്നെ, ഉറവത്ത് ബിൻ മസ്ഊദിനെ പോലെ തന്നെ ഈസാ നബി അലൈഹിസ്സലാം സഹാബത്തിന്റെ കൂട്ടത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിനോട് ഏറ്റവും സാദൃശ്യമുള്ളവനായിട്ട് ഈ ഉറവത്ത് ബിൻ മസ്ഊദിനെ ഞാൻ കണ്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ അതേ രൂപം, അതേ പ്രകൃതി, അത് ഈ മഹാനായ സഹാബിക്കാണ്, ഉറവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. അത് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുള്ള അത് ആ സംഭവം കാണാം. അങ്ങനെ ഇവരുമായിട്ട് മുസ്ലിങ്ങളുമായിട്ട് സംസാരിക്കാൻ അന്ന് അദ്ദേഹത്തിന് ഇസ്ലാമിന്റെ വെളിച്ചം കിട്ടിയിട്ടില്ല. അങ്ങനെ അദ്ദേഹം വന്നു, അങ്ങനെ അദ്ദേഹം കാര്യങ്ങൾ സംസാരിച്ചു. അദ്ദേഹം മുശ്രിക്കുകളുടെ അടുത്തേക്ക് തിരിച്ചുപോയി. എന്നിട്ട് തിരിച്ചുപോയി അദ്ദേഹം പറയുന്ന ചില സംസാരങ്ങളുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ഫറജ ഉർവ, ഇത് ബുഖാരി തിരിച്ചിട്ടുണ്ട് ഈ സംഭവം, ചരിത്രത്തിലുണ്ട്, ബുഖാരി സംഭവം തിരിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് എന്താ അറിയോ, ഫറജ ഉർവ ഇല അസ്ഹാബിഹി, ഉർവ മുശ്രിക്കുകളുടെ അടുത്തേക്ക് തിരിച്ചുപോയി, മുശ്രിക്കുകൾ തടഞ്ഞിരിക്കുകയാണല്ലോ, എന്നിട്ട് തിരിച്ചുപോയി. ഫഖാല, എന്നിട്ട് മുശ്രിക്കുകളോട് പറഞ്ഞു കൊടുക്കാണ്, ഐ ഖൗമി, എന്റെ ജനങ്ങളെ, വല്ലാഹി ലഖദ് വഫദ്തു അലൽ മുലൂകി, ഞാൻ ഒരുപാട് രാജാക്കന്മാരുടെ അടുത്ത് പോയിട്ടുണ്ട്. വഫദ്തു അല ഖൈസറ വകിസറ വ നജാഷി, നജാഷിന്റെ അടുത്ത് പോയിട്ടുണ്ട്. കിസറ കൈസർ ചക്രവർത്തിമാരുടെ കൊട്ടാരത്തിലേക്ക് ഞാൻ കടന്നു ചെന്നിട്ടുണ്ട്, ദൂതനായിട്ട് കടന്നു ചെന്നിട്ടുണ്ട്. വല്ലാഹി ഇൻ റായിതു മലികൻ ഖത്തു യുഅല്ലിമുഹു അസ്ഹാബുഹു മാ യുഅല്ലിമു അസ്ഹാബു മുഹമ്മദിൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മുഹമ്മദ, മുഹമ്മദിന്റെ അനുയായികൾ മുഹമ്മദിനെ ബഹുമാനിക്കുന്നത് പോലെ ഒരു രാജാവിന്റെയും അനുയായികൾ ആ രാജാവിനെ ബഹുമാനിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയാണ്. കാരണം ഈ സ്നേഹം എന്നത് ഈമാനിന്റെ ഭാഗമാണ്. ഈ സ്നേഹം എന്നത് ഈമാനിന്റെ ഭാഗമാണ്. അത് റബ്യുൽ അവൽ മാസത്തിൽ പോരാ, ഒരു ജാഥ കൊണ്ട് തീർക്കാൻ പറ്റുന്ന സ്നേഹമല്ല അത്. അന്നൊരു തേങ്ങാച്ചോറ് നെയ്ച്ചോറ് വെച്ചിട്ട് ആളുകൾക്ക് വിതരണം ചെയ്തുകൊണ്ട് തീർക്കേണ്ട സ്നേഹമല്ല അത്. അപ്പൊ അതിന് തെളിവില്ല. ഇൻഷാല്ലാ നമ്മൾ ആ വിഷയത്തിലേക്ക് വരുന്നുണ്ട്. ഇത് പ്രത്യേകമായി പറയാനുള്ള കാരണം എന്താ, ഇങ്ങനെ നബിനെ സ്നേഹിക്കണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ മാത്രം, നമ്മൾ നബിനോട് സ്നേഹമില്ലാത്ത ആൾക്കാര്, നമ്മൾ നബിന്റെ മദ്ഹബ് പറയാത്ത ആൾക്കാര്, നമ്മൾ നബിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലാത്ത ആൾക്കാര്, ഇങ്ങനെയൊക്കെയാണ് പ്രചരിപ്പിക്കപ്പെട്ടു. അതൊക്കെ കളവാണ്, അതൊക്കെ ഉണ്ടെന്ന് പറയുന്ന ആൾക്കാരാ നമ്മൾ. പക്ഷെ റബ്യുൽ അവൽ മാസത്തിൽ കാട്ടിക്കൂട്ടുന്ന അനാചാരങ്ങൾക്ക് ദീനിൽ തെളിവൊന്നുമില്ല. അതൊക്കെ ജൂതന്മാരുണ്ടാക്കിയതാ. നമ്മളത് കൃത്യമായി നമുക്കത് തെളിവുണ്ട്. ഷിയാക്കളും ജൂതന്മാരും കൂടി ഉണ്ടാക്കി തീർത്തതാണ് ഈ മൗലീദ് ആഘോഷം എന്നുള്ളത്. ചരിത്രത്തിൽ നമുക്കതിന്റെ കൃത്യമായ തെളിവുകൾ കിട്ടും. എന്നിട്ട് ഉറവത്ത് ബിൻ മസ്ഊദ് സഖഫി റളിയല്ലാഹു അൻഹു പറയണേ, ഇങ്ങനെ ഞാൻ ഇവരുടെ ഈ രാജാക്കന്മാരുടെ അടുത്തേക്കൊക്കെ ഞാൻ പോയിട്ടുണ്ട്, പക്ഷെ ഒരൊറ്റ രാജാവിന്റെ അനുയായികൾ ഇങ്ങനെ അവരുടെ രാജാക്കന്മാരെ സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. എന്നിട്ട് അദ്ദേഹം അതിന്റെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞെടുത്തു, അദ്ദേഹം കണ്ട ചില കാര്യങ്ങൾ പറഞ്ഞെടുത്തു. വല്ലാഹി ഇൻ തനഹമ നുഖാമതൻ ഇല്ലാ വഖാത ഫീ കഫ് റജുലിൻ മിൻഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് തുപ്പിയാൽ, തുപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹുവിന്റെ തുപ്പല് ഉമിനീരി അദ്ദേഹത്തിന്റെ അങ്ങനെയുള്ളതിനൊക്കെ പ്രത്യേകത ഉണ്ട്. അത് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്, മുടിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. അത് എന്താണ് അതിന്റെ ഹുക്കം എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു ബിസിനസ്സാക്കാൻ, അപ്പൊ അതിന്റേതായ പ്രത്യേകതകളും അതിന്റേതായ മഹത്വവും അതിനുണ്ട്, ബർക്കത്ത് അതിനുണ്ട്. അതൊക്കെ ഏത് രൂപത്തിലാണെന്നുള്ളത് മുമ്പ് നമ്മൾ വിശദമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുപ്പിയാൽ, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ നഖാമത്ത്, അത് അവർ കൈകൊണ്ട് അത് സ്വീകരിക്കുന്നു. എന്നിട്ട് ഫദലക ബിഹാ വജ്ഹഹു വജിൽദഹു, അവരുടെ ശരീരത്തിലും അവരുടെ മുഖത്തുമൊക്കെ അവരത് തേക്കുന്നു. വൈദാമറഹും ഇബ്തദറു അംറഹു, ആ പ്രവാചകൻ വല്ലതും കൽപ്പിച്ചാൽ ആ കൽപ്പന നിർവഹിക്കാൻ അവർ ധൃതി കാണിക്കുന്നു. പെട്ടെന്ന് അതേപോലെ അവർ ആ കൽപ്പന നിറവേറ്റുന്നു. വൈദാ തവല്ലാ കാദു യക്തതിലൂന അല വലൂഹി, അദ്ദേഹം വുളു ചെയ്താൽ ആ വുളുവിന്റെ വെള്ളം കിട്ടുന്നതിന് വേണ്ടി അവർ തിക്കിത്തിരക്കുന്നു, ആ വെള്ളത്തിന് വേണ്ടി അവർ മത്സരിക്കുന്നു. വൈദാ തകല്ലമ, ആ മുഹമ്മദ് സംസാരിച്ചാൽ ഹഫലു അസ്വാതഹും ഇന്ദഹു, അവർ വളരെ മിതമായ ശബ്ദത്തിൽ ശബ്ദം താഴ്ത്തിക്കൊണ്ട് അദ്ദേഹത്തിനോട് സംസാരിക്കുന്നു. വമാ യുഹിദ്ദൂന ഇലൈഹി നദറ തഅലീമൻ ലഹു, അദ്ദേഹത്തിന്റെ നേരെ ഒന്ന് നോക്കാൻ പോലും, നേർക്ക് നേരെ ആ മനുഷ്യന്റെ ആ പ്രവാചകന്റെ മുഖത്തേക്കൊന്ന് നോക്കാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? തഅലീമൻ ലഹു, ആ പ്രവാചകനോടുള്ള, ആ മനുഷ്യനോടുള്ള, ഇതൊക്കെ ഉറവത്ത് പറയണ്, ആ മനുഷ്യനോടുള്ള ബഹുമാനം കാരണം, ആ മനുഷ്യനോടുള്ള തഅലീം കാരണത്താൽ അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ നേരെ നേർക്ക് നേരെ നോക്കാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല. അത്രത്തോളം ബഹുമാനം. ഇത് അനസ് റളിയല്ലാഹു തആല അൻഹു ഇതിനെ സംബന്ധിച്ച് പറഞ്ഞതായിട്ട് കാണാം. ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്കൊന്ന് നോക്കാൻ പോലും എനിക്ക് സാധിച്ചിട്ടില്ല എന്ന് അനസ് റളിയല്ലാഹു പറയുന്നുണ്ട്. കണ്ണ് നിറച്ച് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല എന്നുള്ളതാ. അതേപോലെ തന്നെ മഹാനായ അംർ ഇബ്നു അൽആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഒരു ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ചരിത്രത്തിന്റെ അവസാന ഭാഗത്തുണ്ട് അംർ ഇബ്നു അൽആസ് റളിയല്ലാഹുവിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവം. അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ സമയത്ത് അദ്ദേഹം കരഞ്ഞു, ആ സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ മക്കള് അദ്ദേഹത്തോട് ചോദിച്ചു, അള്ളാഹു റസൂല് താങ്കളെ കുറിച്ച് ഇങ്ങനെയൊക്കെ സന്തോഷ വാർത്ത അറിയിച്ചിട്ടില്ലേ, താങ്കൾ മഹാനായ ഒരാളല്ലേ, പിന്നെന്തിനാണ് കരയുന്നത് എന്നൊക്കെ ചോദിച്ചു. ആ ചോദിച്ച സംഭവത്തിൽ അദ്ദേഹം പറയുന്നതിന്റെ ജീവിതത്തിൽ മൂന്ന് ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഘട്ടം, ഞാൻ കാഫിറായൊരു ഘട്ടമായിരുന്നു. അന്ന് ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ ഞാൻ നരകത്തിലായിത്തീരുമായിരുന്നു. അന്ന് എനിക്ക് ഏറ്റവും ദേഷ്യം ഉണ്ടായിരുന്നത് മുഹമ്മദിനോടായിരുന്നു. അങ്ങനെ ഒരു ഘട്ടം, അന്ന് ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ ഞാൻ നരകത്തിലാകുമായിരുന്നു. എന്നാൽ എന്റെ ജീവിതത്തിൽ രണ്ടാമത്തെ ഒരു ഘട്ടം കടന്നു വന്നു. ആ ഘട്ടം ഏതാണ്? ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ച ഘട്ടമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു വാചകണ്ട്, വമാക്കാൻ അഹദുൻ അഹബ്ബ ഇലയ്യ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരാളുണ്ടായിരുന്നില്ല. പ്രവാചകനോടുള്ള ഇഷ്ടം എന്നുള്ളത് അതെങ്ങനെയെന്നുള്ളത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഹദീസ് നമ്മൾ വിശദീകരിക്കുമ്പോൾ പറയാം. അനസ് അംർ ഇബ്നു അൽആസ് റളിയല്ലാഹു പറയാണ്, റസൂലുള്ളാഹിനേക്കാൾ കൂടുതൽ ഒരാളെ ഞാൻ സ്നേഹിച്ചിട്ടില്ല. വല അജല്ല ഫീ ഐനി മിൻഹു, എന്റെ ഈ രണ്ട് കണ്ണിലും അദ്ദേഹത്തെക്കാൾ മഹാനായ മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, വമാ കുന്തു ഉതീഖു അൻ അംല ഐനയ്യ മിൻഹു, എന്റെ രണ്ട് കണ്ണും ഒന്ന്, എന്റെ രണ്ട് കണ്ണുകൊണ്ടും, കണ്ണ് നിറച്ച്, നമ്മൾ പറയലേ കണ്ണ് നിറച്ചുകൊണ്ടൊന്ന് കാണുക, അങ്ങനെ അദ്ദേഹത്തെ കാണാൻ പോലും എനിക്ക് സാധിച്ചിട്ടില്ല. ഒന്ന് കണ്ണ് നിറച്ച് അദ്ദേഹത്തെ ഒന്ന് നോക്കിക്കാണാൻ, എന്തുകൊണ്ട്? ഇജ്ലാലൻ ലഹു, അദ്ദേഹത്തോടുള്ള ആ ബഹുമാനം കൊണ്ട് എനിക്ക് കണ്ണിറയൊന്ന് കാണാൻ പോലും എനിക്ക് സാധിച്ചിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താ അറിയോ, വലവ് സുയിൽത്തു ആ നസിഫഹു മാ ആതിക്തു, റസൂലുള്ളാഹിനൊന്ന് വർണ്ണിച്ചുകൊണ്ടാ, എന്താ റസൂലുള്ളാഹിന്റെ രൂപം, ആ സിഫത്തുകളൊന്ന്, റസൂലുള്ളാഹിന്റെ സിഫത്തുകളൊന്ന് പറഞ്ഞോണ്ടാന്ന് എന്നോട് ആരെങ്കിലും പറഞ്ഞാൽ എനിക്കതിന് സാധിക്കൂല. ഇതാണ് സ്വഹാബത്തിന്റെ സ്നേഹം. എനിക്കതിന് സാധിക്കൂല. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, എനിക്കതിന് കഴിയില്ല. അന്നീലം മക്കുൻ അംലൗ ഐനയ്യ മിൻഹു, കാരണം എന്റെ രണ്ട് കണ്ണുകൊണ്ടും അദ്ദേഹത്തെ കണ്ണിറയെ ഞാൻ നോക്കിക്കണ്ടിട്ടില്ല. അദ്ദേഹത്തോടുള്ള ആദരവ് കൊണ്ട്, ആ റസൂലുള്ളാഹിനോടുള്ള ഹുബ്ബ് കൊണ്ട്, റസൂലുള്ളാഹിനോടുള്ള സ്നേഹം കൊണ്ട് അദ്ദേഹം പറയുന്നത്, ഈ അവസ്ഥയിൽ ഞാൻ മരിച്ചു പോകുമായിരുന്നെങ്കിൽ ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുമായിരുന്നു. എന്നാൽ എന്റെ ജീവിതത്തിൽ മൂന്നാമത്തെ ഒരു ഘട്ടമുണ്ട്. എന്നിട്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ട് പോവാണ്. അപ്പൊ ഇവിടെ ഇത് അഹമ്മദ് ഇബ്നു മാജ അതേപോലെ മുസ്ലിം ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് ഈ സംഭവം. അപ്പോ ഇത് മഹാനായ അംർ ഇബ്നു അൽആസ് റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്ന സംഭവമാണ്. അപ്പോ ഒന്ന് കണ്ണ് തുറന്നിട്ടൊന്ന് ഒന്ന് പൂർണ്ണമായിട്ട് നോക്കാൻ പോലും അവർക്ക് സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പ്രവാചകൻ അവർ അത്രത്തോളം സ്നേഹിച്ചു, ആദരിച്ചു, ബഹുമാനിച്ചു എന്നുള്ളതാ. അപ്പൊ നമുക്ക് ഉപകാരം ചെയ്യുന്ന ഒരു മനുഷ്യനെ കാണുക എന്നുള്ളത് നമുക്ക് എത്ര സന്തോഷം ഉണ്ടാവും, നമുക്ക് എത്രത്തോളം ആഹ്ലാദം ഉണ്ടാക്കും. നമ്മളെ ഭൗതികമായ ഒരു കാര്യം തന്നെ ആലോചിച്ചു നോക്കി.
പക്ഷെ ഇവര് സ്നേഹിച്ചത് അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാണ്. അവരെ പരലോകത്തേക്ക് ആ വെളിച്ചം കാണിച്ചു കൊടുത്തു. ഖുർആൻ സുന്നത്തും പഠിപ്പിച്ചു. ഖുർആൻ പറഞ്ഞതുപോലെ തന്നെ ഇരുട്ടിൽ നിന്ന് അവരെ പ്രകാശത്തിലേക്ക് കൊണ്ടുപോയി, ശിർക്കിൽ നിന്ന് തൗഹീദിലേക്ക്, ആ വിജയത്തിൽ നിന്ന് സുന്നത്തിലേക്ക് അവരെ നയിച്ചു. ഇതുകൊണ്ടാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുള്ള അസർ, ആ അസറിൽ കാണാം അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, കൈഫ കാന ഹുബ്ബുക്കും ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിനെ നിങ്ങൾ എങ്ങനെയായിരുന്നു സ്നേഹിച്ചിരുന്നത്, അള്ളാഹുവിന്റെ റസൂലിനെ നിങ്ങൾ എങ്ങനെയായിരുന്നു സ്നേഹിച്ചിരുന്നത്? അലി റളിയല്ലാഹുവിനോട് ചോദിച്ചു. അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അല്ലെ മകളെ വിവാഹം ചെയ്ത ആളാണ്, നാലാമത്തെ ഖലീഫയാണ്. അദ്ദേഹത്തോട് ചോദിക്കുന്നു, ഖാല അലി റളിയല്ലാഹു പറഞ്ഞു, കാന അഹബ്ബ ഇലൈന അഹബ്ബ ഇലൈന മിൻ അംവാലിന വ ഔലാദിന വ അബ്നാഇന വ ഉമ്മഹാതിന വ മിനൽ മാഇൽ ബാരിദി അലല്ലമ. അദ്ദേഹം പറഞ്ഞ മറുപടി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു, ഞങ്ങൾ ഏറ്റവും സ്നേഹിച്ചിരുന്നു. മിൻ അംവാലിന ഞങ്ങളുടെ ധനത്തേക്കാൾ, വ ഔലാദിന ഞങ്ങളുടെ സന്താനങ്ങളെക്കാൾ, വ ആബായിന ഞങ്ങളുടെ പിതാക്കളെക്കാൾ, വ ഉമ്മഹാതിന ഞങ്ങളുടെ മാതാക്കളെക്കാൾ. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, വ മിനൽ മാഇൽ ബാരിദി അലല്ലമഇ, ദാഹിക്കുന്ന ഒരു മനുഷ്യന് വെള്ളത്തോട് എത്രത്തോളം ആഗ്രഹം ഉണ്ടാവും, വെള്ളത്തോട് എത്രത്തോളം ഇഷ്ടം തോന്നും, അതിനേക്കാൾ ദാഹം, അതിനേക്കാൾ താല്പര്യത്തോടെ ഇഷ്ടത്തോടെ ഞങ്ങൾ ആ പ്രവാചകനെ സ്നേഹിച്ചിരുന്നു എന്നതാണ് അലി റളിയല്ലാഹു പറയുന്നത്. ഇതാ ഹദീസിന്റെ വിശദീകരണമാണ്. ഈ സംഭവം ഖാളിയാദ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോ ഞങ്ങളുടെ മക്കളെക്കാൾ, ഞങ്ങളുടെ ധനത്തേക്കാൾ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതായി എന്തെല്ലാം ഉണ്ടോ അതിനേക്കാൾ കൂടുതലായിട്ട് ഞങ്ങൾ റസൂലുള്ളാഹിനെ സ്നേഹിച്ചു എന്നാണ് അലി റളിയല്ലാഹു പറയുന്നത്. ഇത് വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്തിന്റെ തഫ്സീർ കൂടിയാണ്. സൂറത്തു തൗബയിലെ 24-ാമത്തെ ആയത്ത്, അതിൽ 8 കാര്യങ്ങൾ അള്ള എണ്ണി പറയണ്, മനുഷ്യൻ സ്നേഹിക്കുന്ന 8 കാര്യങ്ങൾ. ഏതൊരു മനുഷ്യനും ഈ 8 കാര്യങ്ങൾ സ്നേഹിക്കും. ആ 8 കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ട് അള്ള പറയണ്, ഈ 8 കാര്യങ്ങളാണ്, ഈ 8 കാര്യങ്ങളോടാണ് അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി, അള്ളാഹുവിനേക്കാൾ അവന്റെ റസൂലിനേക്കാൾ, വ ജിഹാദിൻ ഫീ സബീലിഹി, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാൾ, ഈ എണ്ണിപ്പറഞ്ഞ 8 കാര്യങ്ങളോടാണ് നിങ്ങൾക്കിഷ്ടമെങ്കിൽ, ഫതറബ്ബസു ഹത്താ യതി അല്ലാഹു ബി അംരിഹി, അള്ളാഹുവിന്റെ കൽപ്പന വരുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കുക. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, ഫാസിഖീങ്ങളായ ജനങ്ങളെ അള്ളാഹു ഒരിക്കലും നേർമാർഗത്തിലാക്കുകയില്ല. ആ 8 കാര്യങ്ങൾ എന്നുള്ളത് ഏതൊരു മനുഷ്യനും അതിനെ സ്നേഹിക്കും. ഒന്ന് ഖുൽ ഇൻ കാന ആബാഉകും, നിങ്ങൾ തഫ്സീർ എടുത്തു നോക്കിയാൽ മതി, പിതാക്കള്, അതേപോലെ തന്നെ മക്കള്, സഹോദരങ്ങള്, ഇണകള്, കുടുംബങ്ങള്, ധനം, കച്ചവടം, പാർപ്പിടം, ഇങ്ങനെ 8 കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ടാണ് അതിനെ, ഈ 8 കാര്യങ്ങളാണ് അള്ളാഹുവിനേക്കാൾ, അവന്റെ പ്രവാചകനേക്കാൾ, അവന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാൾ നിങ്ങൾക്കിഷ്ടമെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ വരുന്നതുവരേക്കും നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക എന്നതാണ് ഈ ആയത്തിൽ പറയുന്നത്. ഇതാണ് അലി റളിയല്ലാഹു പറഞ്ഞത്. ഇതേ ആശയം തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഹദീസിൽ വന്നിട്ടുള്ളതും. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ കൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല. അനസ് റളിയല്ലാഹു പറയണം, ഹത്താ കൂന അഹബ്ബ ഇലൈഹി, ഞാനായിരിക്കണം അവന് പ്രിയപ്പെട്ടവൻ, എന്നെ ആയിരിക്കണം അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. ആരെക്കാൾ? മിൻ വാലിദിഹി, അവന്റെ പിതാവിനേക്കാൾ, വലദിഹി അവന്റെ മക്കളേക്കാൾ, വന്നാസി അജ്മഈൻ മുഴുവൻ ജനങ്ങളേക്കാൾ. ഈ സ്നേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ സ്നേഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്നേഹം ഉണ്ട് എന്ന് പറയലാണോ? ഉണ്ട് എന്ന് പറയലല്ല.
വിശുദ്ധ ഖുർആനിലെ ആലു ഇംറാനിലെ 31-ാമത്തെ ആയത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാരത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരാൾക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ട്, അതിന്റെ തെളിവെന്താ? റസൂലുള്ളാഹിനെ അനുധാവനം ചെയ്ത് ജീവിക്കുക എന്നുള്ളത്. ആ ആയത്തിന്റെ വിശദീകരണത്തില് അതിനെ സബബു നുസൂലായിട്ട് പല കാര്യങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു കാര്യം ഇതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ചില ഗോത്രങ്ങളിൽപ്പെട്ട ആളുകൾ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നിട്ട് അവരെന്ത് പറഞ്ഞു? അവര് പറഞ്ഞൊരു കാര്യം, അവര് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞത്? യാ മുഹമ്മദ്, മുഹമ്മദ് ഇന്നാ നുഹിബ്ബു റബ്ബന, ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിനെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിനെ സ്നേഹിക്കുന്നു. ഫാൻസൽ അല്ലാഹു അസ്സ വജല്ല, ആ സന്ദർഭത്തിൽ അല്ലാഹു ആയത്ത് അവതരിപ്പിച്ചു, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകും അല്ലാഹ വയഗ്ഫിർ ലക്കും ദുനൂബകും. ആലു ഇംറാനിലെ 31-ാമത്തെ ആയത്ത്. അവരൊന്ന് പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അല്ലാഹ പറഞ്ഞെന്ത്? നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യണം? ഫത്തബിഊനി, നിങ്ങൾ എന്നെ ഇത്തിബായി ചെയ്യണം, എങ്കിൽ അല്ലാഹ നിങ്ങളെ സ്നേഹിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് ഹസൻ ബസ്രിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വായത്താണ്, വേറെ പല സംഭവങ്ങൾ ആ വിഷയത്തിൽ കാണാം. അതുകൊണ്ടാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ ആയത്തൊരു വെല്ലുവിളിയാണ്, ചില ആളുകൾക്കുള്ള വെല്ലുവിളിയാണ് ഈ ആയത്ത്. അദ്ദേഹം പറഞ്ഞു, ഇന്ന ആദിഹിൽ ആയ അൽ കരീമ ഹാകിമത്തുൻ അലാ മൻ ഇദ്ദഅ മഹബ്ബത്തുള്ളാഹി തആല വലൈസഹു അലാ തരീഖത്തിൽ മുഹമ്മദിയ. അള്ളാഹുവിനോട് സ്നേഹമുണ്ട് എന്ന് വാദിക്കുന്ന ഒരാൾ, എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന മാർഗം അയാൾ സ്വീകരിക്കുന്നില്ല, അവർക്കുള്ള മറുപടിയാണ്, വെല്ലുവിളിയാണ് ഈ ആയത്ത്. അവനെന്ത് പറയുന്നു? ഞാൻ അള്ളാഹിനെ സ്നേഹിക്കുന്നു, പക്ഷെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതിനെ അയാൾ സ്വീകരിക്കില്ല. എന്നിട്ട് ഇബ്നു കസീർ പറയുന്നത്, ഫഇന്നഹു കാദിബുൻ ഫീ ദഅവ, അവന്റെ ആ വാദത്തിൽ അവൻ കള്ളനാണ്, അവന്റെ ആ വാദം കളവാണ്. ഫിനഫ്സിൽ അംരി, ഏതുവരെ? ഹത്തയത്തബി അശ്റ അൽ മുഹമ്മദിയ വദ്ദീനിൻ നബവി ഫി ജമീ അഖ്വാലിഹി വഫാലിഹി, അവന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അവന്റെ എല്ലാ വാക്കുകളിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശറഅ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതിനെ അവൻ പിൻപറ്റുന്നത് വരെ അവൻ അല്ലാഹുവിനെ സ്നേഹിക്കുന്നു എന്ന വാദം കളവാണ്. അപ്പൊ അങ്ങനെ വാദിക്കുന്നവർക്കുള്ള ഒരു താക്കീത്, ഒരു വെല്ലുവിളിയാണ് യഥാർത്ഥത്തിൽ ഈ ആയത്ത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അള്ളാഹിനോടുള്ള ഒരാൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കല് നിർബന്ധമാണ്. ഇനി ആ സ്നേഹത്തെ പണ്ഡിതന്മാർ വിശദീകരിച്ചു, വെറുതെ സ്നേഹം ഉണ്ട് എന്ന് പറയലല്ല. ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെ വിശദീകരിച്ചു. എന്താ അറിയോ, ഇങ്ങനെയുള്ള ആയത്തുകളെയും ഹദീസുകളെയും വിശദീകരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥമായിട്ട് അദ്ദേഹം പറഞ്ഞു, അമ്മൽ അലാമ ഫഹിയ അൻ ഖദ്ദിമ അംറ റസൂലി അലാ ഹവാ നഫ്സി, സ്വന്തം നഫ്സിന്റെ ഒരു താല്പര്യം, ആ താല്പര്യത്തിനെതിരായിട്ട് റസൂലുള്ളാഹിന്റെ കൽപ്പന വന്നു, ഖുർആന്റെ ആയത്ത് വന്നു, എങ്കിൽ സ്വന്തം താല്പര്യത്തെ മാറ്റിവെച്ച് റസൂലുള്ളാഹിന്റെ കൽപ്പന എടുക്കുക, അങ്ങനെയാണ് നബിനെ സ്നേഹിക്കേണ്ട എന്നുള്ളതാണ്. നമ്മുടെ താല്പര്യം അവനുണ്ട്, നമ്മുടെ താല്പര്യം ഇതിനെതിരാണ്, ഖുർആനും സുന്നത്തിനും പ്രമാണങ്ങൾക്കെതിരാണ്. അത് ദുനിയാവിന്റെ കാര്യത്തിലാകാം, ഏത് വിഷയത്തിലാകാം. പക്ഷെ അവിടെ നമ്മുടെ ഹവ എന്താണോ, നമ്മുടെ മനസ്സിന്റെ ഇച്ഛ, നമ്മുടെ മനസ്സിന്റെ താല്പര്യം, അങ്ങനെ ജീവിതത്തിൽ എത്ര രംഗങ്ങളല്ലേ നമ്മൾ ഏറ്റുമുട്ടുകയാണ്, ജീവിതത്തിന്റെ ഓരോ മണ്ഡലങ്ങളിലും ഓരോ രംഗങ്ങളിലും നമ്മൾ ഖുർആനോട് സുന്നത്തിനോട് ഏറ്റുമുട്ടുകയാണ്. അവിടെ നമ്മുടെ താല്പര്യം, നമ്മുടെ ഇഷ്ടം മാറ്റിവെച്ചിട്ട് അള്ളാഹു റസൂലിന്റെ ഇഷ്ടം എടുക്കുക എന്നുള്ളതാ, അള്ളാഹു റസൂലിന്റെ കൽപ്പന സ്വീകരിക്കുക എന്നുള്ളതാ. അത് ഏതൊരു വിഷയത്തിലാണെങ്കിലും, അത് എത്ര ചെറുതാകട്ടെ, അത് എത്ര വലുതാകട്ടെ, അവിടെ നമ്മുടെ താല്പര്യം, നമ്മുടെ ഇച്ഛ, അത് മാറ്റിവെക്കുക. അത് ആര് അതിനെതിരാണെങ്കിലും, ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ അവിടെ പിതാവ് എതിരാകാം, അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, അവരെക്കാൾ പിതാവ് എതിരാവാം, മക്കളെതിരാവാം, കുടുംബങ്ങളെതിരാവാം, ഒരുപക്ഷെ നമുക്ക് തടസ്സം നമ്മുടെ ബിസിനസ് ആകാം, എന്തുമാകാം, ലോകത്ത് ആരെതിരായാലും നമ്മുടെ ഹവ, നമ്മുടെ താല്പര്യം അത് മാറ്റിവെച്ചിട്ട് അതിനെതിരെ ആരെതിരെന്നാലും ഖുർആനിലേക്കും സുന്നത്തിലേക്കും തിരിച്ചു പോകാം. അല്ലാഹു റസൂൽ പറഞ്ഞ എന്താണ്? അത് സ്വീകരിക്കുക, അതാണ് ഹുബ്ബുൻ നബി. അത് റബീഉൽ അവൽ മാസത്തിന് മാത്രം നിർവഹിക്കേണ്ട ഒന്നല്ല, അതൊരു മനുഷ്യന്റെ ജീവിതത്തിന് മൊത്തം, അവൻ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും അവന്റെ ജീവിതത്തിൽ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ബാത്റൂം കയറി എല്ലാ സമയത്തും ഉണ്ടാകുന്നതാണ്. അതാണ് പ്രവാചക സ്നേഹം. അത് റബീഉൽ അവൽ മാസത്തിൽ ഒരു മൂലരെ വിളിച്ചിട്ട് മൗലൂദ് ഓതിയാൽ അത് പ്രവാചക സ്നേഹമാകും എന്നുള്ളത് യഥാർത്ഥത്തിൽ മനുഷ്യന്മാരെ വിഡ്ഢികളാക്കുകയാണ്. അത് തെറ്റാണ് യഥാർത്ഥത്തിൽ. അപ്പൊ ഈ രൂപത്തിലേക്കാണ് യഥാർത്ഥത്തിൽ നമ്മള് കടന്നു വരേണ്ടത്. അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് ആ ഒരു ഹദീസ് കൂടി നമ്മൾ ശ്രദ്ധിക്കുന്ന നല്ലതായിരിക്കും. അതുകൂടി ഈ വിഷയത്തിൽ പറയാം. മർദ്ദല്ലാഹ് പറഞ്ഞല്ലോ, പ്രവാചകർ എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളെയാണ്, എന്നേക്കാൾ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നത് എന്നെയാണ്. അതൊക്കെ നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും നമ്മൾ സുഹൃത്തന്മാരാകാറുള്ളത് നമ്മുടെ സ്വന്തം കാര്യത്തിലാണല്ലോ. അപ്പൊ ഉമർ റളിയല്ലാഹു അത് പറഞ്ഞു, ബുഖാരി ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണത്. സഹാബികൾ പറയണേ, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഇരിക്കുകയാണ്. അപ്പോ ഉമർ റളിയല്ലാഹു പറഞ്ഞല്ലോ, യാ റസൂലുള്ളാഹ, ലാ അൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ, എല്ലാറ്റിനേക്കാളും എനിക്ക് ഇഷ്ടങ്ങളാണ്. പക്ഷെ ഒരു ഒന്നുകൂടി എന്നെ കുഴിച്ചൊരു ഇല്ലാ മിൻ നഫ്സി, എന്നെ കഴിച്ചു പിന്നെ എനിക്കിങ്ങനെ, പിന്നെ എന്റെ വാപ്പ അമ്മ എന്റെ മക്കളൊന്നുമല്ല. പക്ഷെ ഏറ്റവും ഇഷ്ടം തന്നെയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ വല്ലദി നഫ്സി ബിയദി ഹത്ത അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക്, അത് പോരാ, നിന്റെ ശരീരത്തെക്കാൾ നിന്നെ നീ എങ്ങനെ സ്നേഹിക്കുന്നുണ്ടോ അതിനേക്കാൾ എന്നെ സ്നേഹിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞു. ഫഖാൽ ലഹു ഉമർ ഫൈന്നഹു ആനാ വല്ലാഹ ലാ അൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി. അപ്പോൾ ഉമറുള്ളാഹിന് അദ്ദേഹത്തിന്റെ ഇത് ബോധ്യായി. അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹ് ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ എന്നേക്കാൾ താങ്കളെ സ്നേഹിക്കുന്നു. അപ്പൊ ഏതൊരു മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന വികാരമാണ്? ഉമറുള്ളാഹു അത് പ്രകടിപ്പിച്ചു, ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്, കള്ളം പറയാൻ പറ്റില്ലല്ലോ. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അത് പോരാ, നിന്നേക്കാൾ നീ എന്നെ സ്നേഹിക്കണം. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആനയാ ഉമർ, പണ്ഡിതന്മാർ അതിന് വിശദീകരണം കൊടുത്തു, നിന്റെ ഈമാൻ പൂർണ്ണമായത്, പൂർത്തീകരിക്കപ്പെട്ടത് ഈ സന്ദർഭത്തിലാണ് ഉമറെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടിയും കൊടുത്തു. ഇതേപോലെ തന്നെ ഈമാനിന്റെ മാധുര്യം അത് മൂന്നാളുകളെ കുറിച്ച് പറഞ്ഞു. അതിലൊന്ന് അള്ളാഹു റസൂൽ അവന് ഏറ്റവും പ്രിയപ്പെട്ടവനായിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ രൂപത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത്. ആ സ്നേഹം നിർബന്ധമാണ്. അതാണ് ഷഹാദത്ത് കലിമ. അത് നമ്മുടെ ഈമാനിന്റെ പൂർത്തീകരണത്തിന്റെ ഭാഗമാണ്. ആ സുന്നത്ത് അനുധാവനം ചെയ്യുക, അത് പിന്തുടരുക, ഇത് അള്ളാഹുവിനുള്ള സ്നേഹം നമുക്ക് പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ റസൂലുള്ളാഹിനെ ഇത്തിബാഅ് ചെയ്യണം, ആ സുന്നത്തുകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ആ രൂപത്തിൽ നമ്മൾ സ്നേഹിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. പ്രവാചകൻ പഠിപ്പിച്ച മദ്ഹുകൾ അത് ആ രൂപത്തിൽ പറയണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. പ്രവാചകൻ അഷ്റഫുൽ ഖൽഖാണ്, അങ്ങനെ തന്നെ അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലല്. സ്വർഗം അത് വേറെ ഏത് പ്രവാചകൻ ചെന്നാലും തുറന്നു കൊടുക്കൂല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നാൽ തുറന്നു കൊടുക്കും. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അന സയ്യിദു വുലദി ആദം, ആദം സന്തതികളുടെ സയ്യിദ് ഞാനാണ്, ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുള്ള ഒരുപാട് ഹദീസുകൾ, ഇതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ അംഗീകരിക്കുന്നു. പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം, അത് നിർബന്ധമാണ് എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ദിക്റുകളും ദുആകളും അത് ചെല്ലണം, ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കണം എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷെ ഇതല്ലാതെ ഇതിന്റെ അപ്പുറത്ത് റബീഉൽ അവൽ മാസത്തിൽ ഇന്ന് നടത്തപ്പെടുന്ന പ്രത്യേകമായിട്ടുള്ള ആഘോഷങ്ങള്, ആചാരങ്ങള്, അതിന് ഒരു തെളിവും ഖുർആനിലോ ഹദീസിലോ അല്ലെങ്കിൽ സലഫു സ്വാലിഹീങ്ങളുടെ മാതൃകയിലോ നമുക്ക് കിട്ടൂല. ഈ അസ്ലു അമലുൽ ഈ മൗലൂദിന്റെ അടിത്തറ തന്നെ ബിദഅത്താണ് എന്നുള്ളത് ഷാഫി പണ്ഡിതന്മാർ തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇബ്നു ഹജറിനെ പോലുള്ള പണ്ഡിതന്മാർ അത് വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ അതുകൂടി നമ്മൾ വിശദീകരിക്കും. വിഷയങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. അള്ളാഹുവിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഖുർആനും സുന്നത്തും യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കി അതനുസരിച്ച് അമൽ ചെയ്ത് മുഅ്മിനായി ജീവിച്ച് മരിച്ചു പോകാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന
വേദനകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ രോഗത്തിന് ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. അത്തരത്തിലുള്ള എല്ലാ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. റബ്ബനാ ഫി ദുനിയാ ഹസനതൻ ഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻത സമീഉൽ അലീം. വാഹിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക.